Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
ഏവർക്കും നമസ്കാരം. കൊളംബിയ അപ്പസ്തോലിക യാത്രയുടെ റിപ്പോർട്ട് കേൾക്കാം ഇന്ന്. പാപ്പ ഫ്രാൻസിസിന്റെ 20-ാമത് അപ്പസ്തോലിക പര്യടനത്തിന്റെ 3-ാം ദിവസമായ സെപ്റ്റംബർ 8-ാം തീയതി വെള്ളിയാഴ്ചത്തെ റിപ്പോർട്ടാണിത്. തലസ്ഥാന നഗരമായ ബഗോട്ടയിൽ നിന്നും ഏകദേശം 100 കിലോമീറ്റർ അകലെയുള്ള വില വിചെൻസിയോ നഗരത്തിലാണ് പാപ്പ ഫ്രാൻസിസിന്റെ വെള്ളിയാഴ്ചത്തെ മുഖ്യമായ പരിപാടികൾ. ആമസോൺ ഭൂപ്രദേശത്തെ അതിമനോഹരമായ നഗരങ്ങളിലൊന്നാണ് വില വിചെൻസിയോ. കൊളംബിയയുടെ 50 വർഷക്കാലം നീണ്ട അഭ്യന്തര കലാപത്തിൽ ഏറ്റവും അധികം പേർ കൊല്ലപ്പെട്ടതും ഈ നഗരത്തിൽ തന്നെയാണ്. വിശ്രമസ്ഥാനമായ അപ്പസ്തോലിക സ്ഥാനപതിയുടെ മന്ദിരത്തിൽ നിന്നും പുറപ്പെട്ട് നഗരമധ്യത്തിലെ മിലിട്ടറി വിമാനത്താവളത്തിൽ നിന്നും വെള്ളിയാഴ്ച രാവിലെ പ്രാദേശിക സമയം 7:30 കൊളംബിയയുടെ അവിയാങ്ക A321 വിമാനത്തിൽ വില വിചെൻസിയോ നഗരം ലക്ഷ്യമാക്കി പാപ്പ പറന്നുയർന്നു. പച്ച പുതച്ച വില വിചെൻസിയോ നഗരത്തിൽ പാപ്പ രാവിലെ 8:30 വിമാനമിറങ്ങിയപ്പോൾ നഗരാധിപനും സ്ഥലത്തെ മെത്രാപ്പോലീത്ത ആർച്ച് ബിഷപ്പ് ഓസ്കർ ഒർത്തേഗയും ചേർന്ന് പാപ്പായെ വിമാനത്താവളത്തിൽ സ്വീകരിച്ചു. നഗരത്തിലെ മറ്റ് പ്രമുഖരും ധാരാളം ജനങ്ങളും പാപ്പായെ സ്വീകരിക്കാനുണ്ടായിരുന്നു. താമസിയാതെ 10 കിലോമീറ്റർ അകലെയുള്ള ഖതാമ മൈതാനിയിലേക്ക് പാപ്പ കാറിൽ സമൂഹ ബലിയർപ്പണത്തിനായി പുറപ്പെട്ടു. ഒരു ഉദ്യാന മൈതാനമാണ് കഥാമ. ഏകദേശം 10 ലക്ഷം വിശ്വാസികളാണ് അവിടെ പാപ്പായുടെ ദിവ്യബലിയിൽ പങ്കെടുക്കാൻ ആമസോൺ താഴ്വാര മൈതാനിയിൽ എത്തിച്ചേർന്നത്. കൊളംബിയയുടെ ആത്മീയ പുത്രന്മാരും രക്തസാക്ഷികളുമായ ധന്യരായ മെത്രാൻ എമീലിയോ യാരമീലോ, വൈദികൻ പെദ്രോ റമീരസ് റാമോസ് എന്നിവരുടെ വാഴ്ത്തപ്പെട്ട പദപ്രഖ്യാപനവും വില വിൻചെൻസിയോ നഗരവേദിയിലെ ദിവ്യബലിയോട് ചേർന്നുള്ള ശ്രദ്ധേയമായ പാപ്പ ഫ്രാൻസിസിന്റെ അന്നത്തെ പരിപാടിയായിരുന്നു. വിമാനത്താവളത്തിൽ നിന്നും കാറിൽ കതാമ മൈതാനിയിൽ എത്തിച്ചേർന്ന പാപ്പ ഫ്രാൻസിസ് പിന്നെ തുറന്ന പേപ്പൽ വാഹനത്തിലാണ് സഞ്ചരിച്ചത്. ഹർഷാരവത്തോടെ പാപ്പായെ ജനങ്ങൾ വരവേറ്റു. പ്രാദേശിക സമയം രാവിലെ 9:30 പാപ്പ ഫ്രാൻസിസ് ബലിവേദിയിൽ എത്തിച്ചേർന്നു. സെപ്റ്റംബർ 8-ാം തീയതി ദൈവമാതാവിന്റെ ജനന തിരുനാൾ അനുസ്മരിപ്പിച്ചുകൊണ്ട് വെളുത്ത പൂജാവസ്ത്രങ്ങൾ അണിഞ്ഞ 300-ലധികം സഹകാർമ്മികർ വില വിചെൻസിയ അതിരൂപതയുടെ മെത്രാപ്പോലീത്ത ആർച്ച് ബിഷപ്പ് ഓസ്കർ ഒർത്തേഗയാൽ ആനീതരായി. പാപ്പായ്ക്കൊപ്പം മനോഹരമായി അലങ്കരിച്ച ബലിവേദിയിലേക്ക് നീങ്ങി ഗായക സംഘം പ്രവേശന ഗാനം ആലപിച്ചു. സ്പാനിഷ് ഭാഷയിലാണ് പാപ്പ ഫ്രാൻസിസ് ദിവ്യബലി അർപ്പിച്ചത്. അനുതാപ ശുശ്രൂഷ ജനപങ്കാളിത്തമുള്ള മനോഹരമായ സംഗീത രൂപമായിരുന്നു.
Tú que estás sentado a la derecha del Padre para interceder por nosotros.
പ്രാരംഭകർമ്മത്തെ തുടർന്ന് വാഴ്ത്തപ്പെട്ട പദപ്രഖ്യാപനമായിരുന്നു. ധന്യരായ മെത്രാൻ എമീലിയോ യാരമീലയുടെയും വൈദികൻ പെദ്രോസ് റമീരസ് റാമോസിന്റെയും ജീവചരിത്രങ്ങൾ ഹ്രസ്വമായി പാരായണം ചെയ്യപ്പെട്ടു.
ജേസസ് എമീലിയോ ഹറമീലിയോ മൊൻസാത് നാസിയോ ഇൻ സാന്റോ ഡൊമിംഗോ.
1916-89 കാലഘട്ടത്തിൽ ജീവിച്ച മെത്രാനായിരുന്നു ധന്യനായ എമീലിയോ യാരമീലോ. അരൗക്ക അതിരൂപതയുടെ വികാരി അപ്പസ്തോലിക്കായി സേവനം ചെയ്യവേ രാജ്യത്തെ ആഭ്യന്തര കലാപത്തിന്റെ പശ്ചാത്തലത്തിലാണ് 1989 വിമതപക്ഷത്താൽ ഒക്ടോബർ 2-ാം തീയതി ബിഷപ്പ് യാരമീലോ രക്തസാക്ഷിത്വം വരിച്ചത്. 1899-1949 കാലഘട്ടത്തിൽ ജീവിച്ചൊരു വൈദികനാണ് ധന്യനായ രക്തസാക്ഷി പെദ്രോ റമീരസ് റാമോസ്. കൊളംബിയയുടെ വടക്കൻ അതിർത്തിയിലെ അർമേരോ ഇടവകയിൽ സേവനം ചെയ്യവേ 1949 ഏപ്രിൽ 10-ാം തീയതിയാണ് ധന്യനായ ഫാദർ പെദ്രോ റമീരസ് റാമോസ് മതവൈരികളുടെ കൈകളിൽ രക്തസാക്ഷിത്വം വരിച്ചത്. വാഴ്ത്തപ്പെട്ട പദപ്രഖ്യാപനത്തിന്റെ ഔദ്യോഗിക പ്രാർത്ഥനയെ തുടർന്ന് വിശുദ്ധരുടെ കാര്യങ്ങൾക്കായുള്ള വത്തിക്കാൻ സംഘത്തിന്റെ പഠനവും പരിശോധനയും അംഗീകരിച്ച് തന്റെ അപ്പസ്തോലിക അധികാരത്തിൽ രണ്ട് തെക്കേ അമേരിക്കൻ രക്തസാക്ഷികളെയും കൊളംബിയൻ രക്തസാക്ഷികളെയും വാഴ്ത്തപ്പെട്ടവരായി പാപ്പ ഫ്രാൻസിസ് പ്രഖ്യാപിച്ചപ്പോൾ കതാമ മൈതാനം നിറഞ്ഞു നിന്ന 10,00,000 വിശ്വാസികൾ ആത്മനിർവൃതിയോടെ ദൈവത്തെ പാടി സ്തുതിച്ചു. വാഴ്ത്തപ്പെട്ടവരുടെ ഛായാചിത്രങ്ങൾ അപ്പോൾ വേദിയിൽ അനാച്ഛാദനം ചെയ്യപ്പെട്ടു. ജനങ്ങൾ ഗ്ലോറിയ ഗീതം പാടി ദൈവത്തിന് നന്ദി അർപ്പിച്ചു. ആമുഖ പ്രാർത്ഥനയെ തുടർന്ന് വചനപാരായണമായിരുന്നു. സുവിശേഷം മറിയത്തിലൂടെയുള്ള ക്രിസ്തുവിന്റെ വംശാവലി പ്രഘോഷിക്കപ്പെട്ടു. തുടർന്ന് പാപ്പ ഫ്രാൻസിസ് വചനപ്രഭാഷണം നടത്തി.
മരിയ es el primer resplandor que anuncia el final de la noche.
ഓ കന്യകാനാഥേ, ദൈവമാതാവേ, അങ്ങയുടെ ജനനം മനുഷ്യകുലത്തിന്റെ ജീവിതചക്രവാളത്തിലെ നവോദയമായിരുന്നു. അങ്ങിൽ നിന്നുമാണ് നീതിസൂര്യനായ ക്രിസ്തു ഉദിച്ചുയർന്നത്. ദൈവത്തിന്റെ കരുണാർദ്രമായ സ്നേഹം ഞങ്ങൾ അറിയാനിടയായത് അമ്മയിലൂടെയാണ്. ക്രിസ്തുവിന്റെ വംശാവലിയുടെ ഇന്നത്തെ സുവിശേഷ ഭാഗം വെറും പേരുകളുടെ പട്ടികയല്ല, അത് രക്ഷണീയ ചരിത്രമാണ്. ദൈവം മനുഷ്യകുലത്തോടൊത്തു വസിക്കുകയും ചരിക്കുകയും ചെയ്ത ജീവചരിത്രമാണത്. പുതിയ നിയമത്തിൽ നാം മാതൃകയായി തിരുക്കുടുംബത്തെ, നസറത്തിലെ തിരുക്കുടുംബത്തെ കാണേണ്ടതാണ്. സ്ത്രീകളും കുഞ്ഞുങ്ങളും പീഡിപ്പിക്കപ്പെടുന്ന ഇക്കാലത്ത് തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു സ്ത്രീയെ ആദരിച്ച് അംഗീകരിച്ച നീതിമാനായ ജോസഫ് നമുക്ക് പ്രചോദനവും മാതൃകയുമാകട്ടെ. കൊളംബിയൻ ജനതയ്ക്കും ഒരു വംശാവലിയുണ്ട്. മറിയത്തെയും ജോസഫിനെയും പോലെ പകയും വൈരാഗ്യവും കൈവെടിഞ്ഞ് കാരുണ്യത്തിനും നീതിക്കും സമാധാനത്തിനുമുള്ള തുറവ് കാണിക്കേണ്ടതുണ്ട്. നമ്മുടെ വികാര തീവ്രതയും അഹങ്കാരവും മാറ്റിവെച്ച് നമുക്ക് അനുരഞ്ജിതരാകാം. അനുരഞ്ജനം അമൂർത്തമോ അയാഥാർത്ഥ്യമോ ആയ വാക്കല്ല, അതൊരു വാതിൽ തുറക്കലാണ്. സംഘടനകളുടെ ദാരുണ യാഥാർത്ഥ്യങ്ങളെ നേരിട്ടിട്ടുള്ളവർക്കും മുറിപ്പെട്ടവർക്കുമായി വാതിൽ തുറന്നുകൊടുക്കുന്നതാണ് അനുരഞ്ജനം. അതിനാൽ പ്രതികാരത്തിന്റെ പ്രലോഭനത്തെ മറികടന്ന് വിശ്വാസനീയമാം വിധം സമാധാനത്തിന്റെ മാർഗത്തിലെ യാത്രികരാകാം നമുക്ക്. കാത്തിരിക്കാതെ അനുരഞ്ജനത്തിനായുള്ള ആദ്യ ചുവടുവയ്പ്, ആദ്യ പടി നമുക്ക് ഓരോരുത്തർക്കും എടുക്കാം. സമാധാനരാജ്ഞിയും മാനവികതയുടെ നവരൂപവുമായ കന്യകാനാഥ നമ്മെ സമാധാനത്തിന്റെ പാതയിൽ നയിക്കട്ടെ. തുടർന്ന് വിശ്വാസികളുടെ പ്രാർത്ഥനയും വിവിധ തരക്കാരും വംശക്കാരുമായ കൊളംബിയൻ കുടുംബങ്ങളുടെ കാഴ്ചവയ്പ്പുമായിരുന്നു. സ്തോത്രയാഗ പ്രാർത്ഥന, ആമുഖ ഗീതി, സ്തോത്രയാഗ കർമ്മം, ദിവ്യകാരുണ്യ സ്വീകരണ കർമ്മം എന്നിവയിലൂടെ ദിവ്യബലി തുടർന്നു. ദിവ്യകാരുണ്യ സ്വീകരണാനന്തരം വില്ലാ വിൻസെൻസിയോ അതിരൂപത അധ്യക്ഷൻ ആർച്ച് ബിഷപ്പ് ഓസ്കർ ഓർത്തേഗ പാപ്പ ഫ്രാൻസിസിന് നന്ദി അർപ്പിച്ചു. പാപ്പയുടെ സാന്നിധ്യത്തെ അദ്ദേഹം അനുരഞ്ജനത്തിന്റെ പുളിമാവെന്ന് വിശേഷിപ്പിച്ചു. ദിവ്യകാരുണ്യ പ്രാർത്ഥനയെ തുടർന്ന് അപ്പസ്തോലിക ആശീർവാദമായിരുന്നു. കന്യകാനാഥയുടെ ജനനത്തിരുന്നാളിന്റെ നിറഞ്ഞ ഓർമ്മകളുമായി കതാമ ബലിവേദി വിട്ടിറങ്ങിയ പാപ്പ ഫ്രാൻസിസ് ഉച്ചഭക്ഷണത്തിനും വിശ്രമത്തിനുമായി കാറിൽ വളരെ അടുത്തുള്ള മളോക്ക യാർപ്പ എന്ന സ്വകാര്യ കേന്ദ്രത്തിലേക്കാണ് പുറപ്പെട്ടത്. കൊളംബിയ അപ്പസ്തോലിക സന്ദർശനത്തിന്റെ 3-ാം ദിവസം വെള്ളിയാഴ്ചത്തെ രണ്ടാമത്തേതുമെന്നാൽ ശ്രദ്ധേയവുമായ പരിപാടിയായിരുന്നു വില്ലാ വിചെൻസിയോ നഗരത്തിലെ സ്ഥാപകരുടെ പാർക്ക് ദേശീയ പാർക്കിൽ നടന്ന അനുരഞ്ജന സമ്മേളനം. 1960 മുതൽ കൊളംബിയൻ ജനതയുടെ സ്വകാര്യ സാമൂഹിക ജീവിതത്തിന്റെ താളം തെറ്റിച്ച അഭ്യന്തര കലാപത്തിലും അതിക്രമങ്ങളിലും ഇരയായ 6,000-ലധികം പേരുടെയും അനുരഞ്ജനത്തിന്റെയും സമാധാനത്തിന്റെയും സംവാഹകരായ വൻ ജനാവലിയുടെയും സംഗമമായിരുന്നു അത്. 14 കിലോമീറ്റർ മാത്രം അകലെയായിരുന്ന വിശ്രമ കേന്ദ്രത്തിൽ നിന്നും കാറിൽ സായാഹ്നം 4:30 പാർക്കിലെ പ്രത്യേക വേദിയിൽ എത്തിച്ചേർന്ന പാപ്പ ഫ്രാൻസിസിന് ജനാവലി ഹർഷാരവത്തോടെ വരവേറ്റു. വേദിയുടെ കേന്ദ്രസ്ഥാനത്ത് ഉയർത്തപ്പെട്ടിരുന്നത് കൊളംബിയൻ കലാപത്തിൽ തകർക്കപ്പെട്ട ബൊഹയ്യായിലെ കറുത്ത കുരിശായിരുന്നു. കൈകളും കാലുകളും തകർക്കപ്പെട്ട ക്രിസ്തുവിൻ്റെ കുരിശുരൂപം സമ്മേളനത്തിൻ്റെ സ്വഭാവവും ലക്ഷ്യവും വിളിച്ചോതി. സമാധാനവും സ്നേഹവും പ്രഘോഷിക്കാൻ നിങ്ങളിനി എൻ്റെ കൈകളും കാലുകളുമായിത്തീരണം. ആമുഖ പ്രാർത്ഥനയോടെയാണ് അനുരഞ്ജന സമ്മേളനത്തിന് പാപ്പ ഫ്രാൻസിസ് തുടക്കമിട്ടത്. തുടർന്ന് രാഷ്ട്രീയ സംഘടനകൾക്കിരയായ 4 പേരുടെ ജീവിത സാക്ഷ്യങ്ങളായിരുന്നു ജീവിതാനുഭവങ്ങൾ ശ്രവിച്ച പാപ്പ ഫ്രാൻസിസ് സമ്മേളനത്തെ അഭിസംബോധന ചെയ്തു. കൊളംബിയ രാജ്യം രക്തപങ്കിലമാണെങ്കിലും ഇന്ന് അനുരഞ്ജനത്തിലൂടെ വിശുദ്ധീകൃതമാവുകയാണ്. നിണഭൂമി സമാധാന ഭൂമിയാകയാണ്. വേദനയിലും തകർച്ചയിലും കലാപത്തിലും മരണത്തിലും കൊളംബിയൻ മക്കളുടെ കൂടെ ആയിരിക്കാൻ മാത്രമാണ് താൻ വന്നതെന്ന് പാപ്പ പ്രസ്താവിച്ചു. ശ്രവിച്ച ജീവിതസാക്ഷ്യങ്ങൾ ഹൃദയസ്പർശിയാണ്. സഹനത്തിൻ്റെ ജീവിതകഥയിൽ നിന്നും പ്രതിധ്വനിക്കുന്നത് ക്ഷമയുടെയും സ്നേഹത്തിൻ്റെയും ശാന്തിയുടെയും മൂല്യങ്ങളാണ്. അതിനാൽ വെറുപ്പും വൈരാഗ്യവും ഹൃദയത്തിൽ കെട്ടിക്കിടക്കാതിരിക്കട്ടെ. കാരുണ്യവും വിശ്വസ്തതയും കൂടിക്കാഴ്ച നടത്തും. നീതിയും സമാധാനവും പരസ്പരം ചുംബിക്കും. വെറുപ്പും വൈരാഗ്യവുമായി ദുഃഖിച്ചു കഴിയുന്നതിലും നല്ലത് ക്ഷമിച്ചും പൊറുത്തും സ്നേഹത്തോടും സ്വാതന്ത്ര്യത്തോടും കൂടെ സ്നേഹത്തോടെ ജീവിക്കുന്നതല്ലേ? സംഘട്ടനങ്ങളിൽ ഇരകളായവർക്കും മുറിപ്പെട്ടവർക്കും ഇനിയും സമൂഹത്തിൽ സൗഖ്യദാനത്തിൻ്റെയും സാന്ത്വനത്തിൻ്റെയും പ്രയോക്താക്കളാകാം. സത്യം നമ്മെ വെല്ലുവിളിക്കുമെന്നാൽ, സത്യം അംഗീകരിക്കാനായാൽ അനുരഞ്ജനം സാധ്യമാണ്. അനുരഞ്ജനം യാഥാർത്ഥ്യമാക്കാം. കൊളംബിയൻ ജനതയുടെ ഈ നിയോഗങ്ങളെല്ലാം ബൊഹയ്യായിലെ കറുത്ത ക്രിസ്തുവിന് സമർപ്പിച്ചുകൊണ്ടാണ് തന്റെ അനുരഞ്ജന പ്രഭാഷണം ഉപസംഹരിച്ചത്. തുടർന്ന് 3, 4, 5 വയസ്സുകൾ പ്രായമുള്ള 4 കുട്ടികൾ വേദിയിൽ വന്ന പാപ്പ ഫ്രാൻസിസിനോട് തന്റെ പ്രാർത്ഥനയും ആശീർവാദവും ചോദിച്ചുവാങ്ങി. പാപ്പ അപ്പസ്തോലിക ആശീർവാദം നൽകിയതോടെ ദേശീയ പാർക്കിലെ അനുരഞ്ജന പ്രാർത്ഥനാ സംഗമം സമാപിച്ചു. അനുരഞ്ജന വേദിയിൽ നിന്നും പാപ്പ ഫ്രാൻസിസ് പ്രസിഡന്റ് ജുവാൻ സാന്റോസിനാൽ ആനീതനായി വേദിക്ക് സമീപത്തുള്ള കുരിശിന്റെ സ്മാരക ശില്പത്തിലേക്കാണ് നീങ്ങിയത്. 400 കുട്ടികളും ഒരു സംഘം തദ്ദേശവർഗക്കാരും പാപ്പ ഫ്രാൻസിസിനും പ്രസിഡന്റ് സാന്റോസിനുമൊപ്പം കുരിശിന്റെ വേദിയിൽ സന്നിഹിതരായിരുന്നു. പാപ്പായോട് ചേർന്ന് എല്ലാവരും നമ്രശിരസ്കരായി മൗനമായി സമാധാനത്തിനായി പ്രാർത്ഥിച്ചു. സ്മാരക കുരിശിൽ നിന്നും അകലെയല്ലാത്തൊരു സ്ഥാനത്ത് പാപ്പ ഫ്രാൻസിസ് സമാധാനത്തിന്റെ പ്രതീകമായി ചിരഞ്ജീവിയായ വൃക്ഷത്തൈ നട്ടപ്പോൾ ഇളം തലമുറയെ പ്രതിനിധീകരിച്ച് കുട്ടികളും അതിൽ പങ്കുചേർന്നു. ആമസോൺ താഴ്വാരത്തിന്റെ പടിഞ്ഞാറൻ ചക്രവാളങ്ങളിലപ്പോൾ സൂര്യൻ വർണ്ണപ്രഭ വിരിച്ച് തെളിഞ്ഞു നിന്നു. തുടർന്ന് പാർക്കിൽ നിന്നും 10 കിലോമീറ്റർ അകലെ വില വിൻചെൻസിയോ മിലിട്ടറി വിമാനത്താവളത്തിലേക്കാണ് പാപ്പ കാറിൽ പുറപ്പെട്ടത്. അപ്പോൾ പ്രാദേശിക സമയം വൈകുന്നേരം 7 മണിക്ക് വിമാനത്താവളത്തിൽ എത്തിച്ചേർന്ന പാപ്പ ഫ്രാൻസിസ് ബഗോട്ടയിലേക്കും അവിടെ അപ്പസ്തോലിക സ്ഥാനപതിയുടെ മന്ദിരത്തിൽ വിശ്രമത്തിനായും പറന്നുയർന്നതോടെ കൊളംബിയ അപ്പസ്തോലിക സന്ദർശനത്തിന്റെ 3-ാം ദിന പരിപാടികൾക്ക് സമാപ്തിയായി. കൊളംബിയ അപ്പസ്തോലിക യാത്രയുടെ 3-ാം ദിവസത്തെ റിപ്പോർട്ടാണ് നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത്.